الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بهمان يا سهودرين عليه الله سبحانه وتعالى ودرك بتأيدين ഇസ്ലാം നമ്മുടെ എല്ലാ നന്മകളും കൽപ്പിക്കുകയും എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ വിലക്കുകയും ചെയ്തിട്ടുണ്ട്. തിന്മകൾ ഒന്നല്ലെങ്കിൽ പിശാചിന്റെ പ്രേരണയാൽ സംഭവിക്കുന്നതാണ്, അതല്ലെങ്കിൽ മനുഷ്യരിലെ പിശാചുക്കളുടെ പ്രവർത്തനങ്ങൾ കാരണം സംഭവിക്കുന്നതാണ്. പിശാചിന്റെ തിന്മകളുടെ അടിസ്ഥാനം വസ്വാസാണെങ്കിൽ മനുഷ്യരിലെ തിന്മകളുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനം അല്ലെങ്കിൽ അവരിലെ തിന്മകളെ യോജിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അസൂയയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ അതിന്റെ അവസാനത്തെ രണ്ട് അധ്യായങ്ങൾ അത് ഈ രണ്ട് തിന്മകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനായി മാറ്റിവച്ചിരിക്കുന്നു. സൂറത്തുൻ നാസ് പിശാചിന്റെ തിന്മകളുടെ അടിസ്ഥാനമായ വസ്വാസിൽ നിന്ന് രക്ഷ തേടുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അതിനു തൊട്ടു മുൻപുള്ള സൂറത്തായ സൂറത്തുൽ ഫലഖ്, ആ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവസാനിപ്പിച്ചത് വമിൻ ഷർറി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടാണ്. വമിൻ ഷർറി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരൻ അസൂയപ്പെടുന്ന സന്ദർഭത്തിൽ അവന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് അവസാനിക്കുന്നത്. പണ്ഡിതന്മാരിൽപ്പെട്ട അൽ ഹുസൈൻ ഇബ്നുൽ ഫദൽ അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ ജമഅ ശുറൂർ ഫീ ഹാദിഹിൽ ആയ, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫലഖിൽ എല്ലാ തിന്മകളെയും പ്രധാനപ്പെട്ട തിന്മകളെ അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞിരിക്കുന്നു. വഖതമഹ ബിൽ ഹസദ്, അതിന്റെ അവസാനത്തിൽ അല്ലാഹു അസൂയയെ കുറിച്ച് എടുത്തു പറഞ്ഞു, ലിയുഅലമ അന്നഹു അഖസ്സു ത്തബാഇ, പ്രകൃതങ്ങളിൽ ഏറ്റവും മോശമായ പ്രകൃതം അസൂയയാണ് എന്ന് മനസ്സിലാക്കി തരുന്നതിനു വേണ്ടിയാണത്. അസൂയ എന്നത് കുഫാറുകളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു, വദ്ദ കസീറു മിൻ അഹ്ലിൽ കിതാബ് ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, അഹ്ലുൽ കിതാബിൽപ്പെട്ട ധാരാളക്കണക്കിന് ആളുകൾ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മുസ്ലിമായതിനു ശേഷം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും കാഫറായി മരിക്കുകയും ചെയ്യണമെന്നാണ്. ആ വൃത്തികെട്ട ചിന്തയിലേക്ക് അവരെ എത്തിച്ചതെന്താണ്? ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, അവരുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അസൂയയാണ്. കുഫാറുകൾ അവരോട് സാദൃശ്യമാവുക എന്നത് മുസ്ലിമീങ്ങൾ എതിർക്കപ്പെട്ട കാര്യങ്ങളിൽ വിലക്കപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് നാം അകറ്റി നിർത്തേണ്ട സ്വഭാവങ്ങളിൽ പ്രധാനപ്പെട്ട സ്വഭാവമാണ് അസൂയ എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബാഗദു, നിങ്ങൾ പരസ്പരം വിദ്വേഷമുള്ളവരാകരുത്. വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്. വലാ തദാബറു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളയാൻ പാടില്ല, എതിർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിപ്പോകാൻ പാടില്ല. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാകുക. ഇഖ്വാന, പരസ്പര സഹോദരങ്ങളെ പോലെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വൽ ഹസദ്, നിങ്ങൾ അസൂയയെ സൂക്ഷിക്കണം. ഫഇന്നൽ ഹസദ യാകുലുൽ ഹസനാത്തി കമാ തആകുലുൻ നാറുൽ ഹതബ്, തീർച്ചയായും അസൂയ എന്നത് നന്മകളെ തിന്നുകളയും. ഏതുപോലെ ഉണങ്ങിയ വിറകുകൊള്ളികൾ അത് അതിനെ തീ ഭക്ഷിക്കുന്നതുപോലെ അസൂയ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ, നിങ്ങളുടെ നന്മകളെ തിന്നുകളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖദ്ദബ അലൈക്കും ദാഉൽ ഉമമി മിൻ ഖബ്ലിക്കും, മുൻകാലക്കാരുടെ അസുഖം നിങ്ങളിലേക്ക് അരിച്ചരിച്ചെത്തിയിരിക്കുന്നു. റസൂലുള്ള പറഞ്ഞു, അസൂയയാണത്. പരസ്പരം അസൂയ ഉണ്ടാവുക എന്നത് ഇസ്ലാം എത്രമാത്രം ഗൗരവത്തിൽ കണ്ടിരിക്കുന്നു എന്നത് ഈ പറഞ്ഞ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഈ സ്വഭാവം അത് ഏറ്റവും വൃത്തികെട്ട സ്വഭാവമാണ് എന്നത് തെളിയിക്കുന്ന കാര്യമാണ് അൽ ഇമാമുൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞ വാക്ക്. അദ്ദേഹം പറഞ്ഞു, മാ റഅയ്തു ളാലിമൻ അഷദ്ദ ബിമദ്ലൂമിൻ മിനൽ ഹാസിദ്, അസൂയക്കാരനേക്കാൾ അതിക്രമിയാണെങ്കിലും വളരെ പ്രയാസപ്പെടുന്ന ഒരു അതിക്രമിക്കപ്പെട്ടവനെ പോലെ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? അസൂയക്കാരൻ യഥാർത്ഥത്തിൽ മറ്റുള്ളവരോട് അതിക്രമം ചെയ്യുന്നവനാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവനാണ് അങ്ങേയറ്റം പ്രയാസത്തിലായിട്ടുള്ളത്. എന്താണ് അവന്റെ അവസ്ഥ? നഫസുൻ ദായിം, അവന്റെ ആ രോഗം എപ്പോഴും നിലനിൽക്കുന്ന രോഗമാണ്. പല പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ ഹൃദയത്തിൽ നിന്ന് വേര് പിടിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ കഴിയാത്ത രോഗങ്ങളിൽ പെട്ടതാണ് അസൂയ എന്നത്. വളരെ പ്രയാസമാണത് മാറിക്കിട്ടാൻ. വഹുസ്നുൻ ലാസിം, അസൂയ എന്നത് എപ്പോഴും നിലനിൽക്കുന്ന സങ്കടമാണ് അവന്റെ ഹൃദയത്തിൽ നടക്കുക. മനസ്സെപ്പോഴും സങ്കടത്തിലാണ്, ടെൻഷനിലാണ്. വഗമ്മുല്ല യൻഫദ്, ഒരിക്കലും തീരാത്ത ടെൻഷനാണ് അവന്റെ ഹൃദയത്തിലുള്ളത്. എന്തിനു വേണ്ടി? അവന്റെ അസൂയ യഥാർത്ഥത്തിൽ അവനെ തന്നെയാണ് കാർന്നു തിന്നുന്നത്. ആരെയാണോ അവൻ അസൂയ വച്ചിരിക്കുന്നത് അവനൊരു പ്രയാസവും ഉണ്ടാകുന്നില്ല. യഥാർത്ഥത്തിൽ അവന്റെ അസൂയ കൊണ്ട് അവൻ ഉപദ്രവിക്കുന്നത് സ്വന്തം ശരീരത്തെ തന്നെയാണ്. അതുകൊണ്ടാണ് അബൂ ഹാതിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അൽഹാസിദു ലാ തഹ്ദഉ റൂഹു, അസൂയക്കാരന്റെ ആത്മാവ് ഒരിക്കലും ശാന്തമാവുകയില്ല. വലാ യസ്തരീഹു ബദനു, അവന്റെ ശരീരം ഒരിക്കലും റാഹത്ത് അനുഭവിക്കുകയില്ല. ഇല്ലാ ഇൻദ റുയ്യത്തി സവാലിൻ നിഅമത്തി അൻ അഖീ, തന്റെ സഹോദരന്റെ നിഅമത്തുകൾ തകർന്നു പോകുന്നത് കാണുമ്പോൾ മാത്രമാണ് അവന് സന്തോഷിക്കാൻ കഴിയുക. വഹൈഹാത അൻ യുസാഇദ അൽഖദാഉ മാലിൽ ഹാസിദി ഫിൽ അഹ്ഷാ, അവൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു നടത്തിക്കൊടുക്കുക എന്നത് എത്ര വിദൂരമായ കാര്യമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അസൂയക്കാരൻ അവന്റെ അസൂയ കടുത്തു കഴിഞ്ഞാൽ അതിന്റെ മരുന്ന് അവൻ ആരെയാണോ അസൂയ വെക്കുന്നത് അവൻ മരിക്കുക എന്നതാണ്. അതിനപ്പുറത്ത് മറ്റൊന്നും അവന്റെ ഹൃദയത്തിന് ശമനം നൽകുകയില്ല. അത്ര കടുത്ത രോഗമാണ് അസൂയ മനുഷ്യർക്ക് നൽകുക എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അബുല്ലൈഹ് സമർഖന്ദി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, യസ്ലു ഇലൽ ഹാസിദി ഖംസു ഉഖൂബാൻ, ഒരു അസൂയക്കാരൻ ദുനിയാവിൽ തന്നെ 5 ശിക്ഷകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം ഖമ്മുല്ല യൻഖതിഉ, അവസാനിക്കാത്ത സങ്കടമാണ്, ടെൻഷനാണ്. കാരണം അവൻ കാണുന്നത് ആരെയാണോ അവൻ അസൂയ വെക്കുന്നത് അവന് നിഅമത്തുകൾ വർദ്ധിക്കുന്നതാണ്, അതവന്റെ സങ്കടം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. വമുസൈബത്തുൻ ലാ യുജറു അലൈഹ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിന് ബാധിക്കുന്ന പ്രയാസങ്ങൾക്ക് പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട്. ടെൻഷനുകൾക്ക് പ്രതിഫലമുണ്ട്. എന്നാൽ ഇവന്റെ ടെൻഷന് യാതൊരു പ്രതിഫലവും അല്ലാഹുവിന്റെ അടുക്കലില്ല. അസൂയ എന്നത് കടുത്തുപോയി കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് അത് അവൻ അറിയാതെ പുറത്തേക്ക് ചാടും. അത് ജനങ്ങൾക്കിടയിൽ അവനെ പരിഹാസ്യനും ആക്ഷേപാർഹനുമാക്കി തീർക്കും. ആളുകൾക്കിടയിൽ പുകഴ്ത്തപ്പെടാൻ സാധിക്കാത്ത രൂപത്തിൽ ആക്ഷേപിതനായി അവൻ മാറും. വസഖതുർ റബ്ബ്, അതോടൊപ്പം അല്ലാഹുവിന്റെ കോപം അവനുണ്ടായിരിക്കും. വയുഗ്ലഖു അൻഹു ബാബു തൗഫീഖ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്കുള്ള തൗഫീഖിന്റെ വാതിൽ അവൻ കൊട്ടിയടക്കും. ഈ അഞ്ച് കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എത്ര കൃത്യമാണ്! അസൂയക്കാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇതെല്ലാം. ഇവിടെ അവസാനിക്കുന്നുണ്ടോ? ഇല്ല. അസൂയ എന്നത് ധാരാളക്കണക്കിന് തിന്മകൾ കൂടിയോജിക്കുന്ന കടുത്ത തിന്മയാണ്. പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞതുപോലെ അസൂയക്കാരന്റെ ഏറ്റവും വലിയ തിന്മ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖളാഇലുള്ള, അവന്റെ തീരുമാനത്തിലുള്ള അതൃപ്തിയാണ്. തന്റെ സഹോദരന് ലഭിച്ചിരിക്കുന്ന നന്മ അല്ലാഹുവിന്റെ ഖളാഇൽപ്പെട്ടതാണ് എന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അവൻ അതിൽ തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. അല്ലാഹു നൽകിയതാണ് അത് എന്ന് അവന് പറയാൻ കഴിയുന്നില്ല. തന്റെ സഹോദരൻ അല്ലാഹു നിശ്ചയിച്ച വിഹിതത്തിൽ അവൻ അതൃപ്തിയുണ്ട്. അല്ലാഹുവിനോടാണ് അവന്റെ അതൃപ്തി, അല്ലാഹുവിന്റെ വീതം വെക്കലിനോടാണ് അവന്റെ ദേഷ്യം. എത്ര ഗുരുതരമായ തിന്മയാണത്! അല്ലാഹു അവന് നന്മ ലഭിക്കാൻ ഉദ്ദേശിക്കുന്നു, ഇവൻ ആഗ്രഹിക്കുന്നു അത് തകരണം. അല്ലാഹുവിന്റെ ഉദ്ദേശവും അവന്റെ ഉദ്ദേശവും കടകവിരുദ്ധമാണ്. അതോടൊപ്പം തന്റെ മുസ്ലിമായ സഹോദരന്റെ നന്മകൾ നശിച്ചു പോകണമെന്ന ആഗ്രഹം അവന്റെ ഹൃദയത്തിൽ കടന്നുകൂടിയിരിക്കുന്നു. മാത്രമല്ല ജനങ്ങൾക്കിടയിൽ അവന്റെ സ്ഥാനം നഷ്ടപ്പെടുകയും ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അസൂയക്കാരന്റെ ശരീരം വരെ ദുർബലമായി പോകും. അത് കടുത്തുപോയി കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിന് നിലനിൽക്കുന്ന ടെൻഷനും സങ്കടവും അവന്റെ ശരീരത്തെ വരെ ബാധിക്കും, അത് ദുർബലമായി പോകും. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് അൽ ഹസദു ദാഉൽ ജസദ്, ഹസദ് എന്നത് ശരീരത്തിന്റെ രോഗമാണ്. അത് ശരീരത്തെയാണ് പിന്നീട് ബാധിക്കുക, അവന്റെ ശരീരത്തെ അത് തളർത്തിക്കളയും. പണ്ഡിതന്മാർ അസൂയയെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ രൂപം മനസ്സിൽ ഒളിച്ചിരിക്കുന്ന പുറത്തേക്ക് കാണാത്ത അസൂയയാണ്. അവന്റെ മനസ്സിൽ തന്റെ സഹോദരന് നന്മ ലഭിക്കുന്നത് കാണുമ്പോഴുള്ള പ്രയാസം ചെറുതായി കൽബിലുണ്ട്. എന്നാൽ അവൻ അതിൽ ചിന്തിച്ച് തന്റെ സമയം കളയുന്നില്ല. നാവിലേക്ക് അസൂയയുടെ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. അവന്റെ പ്രവർത്തനങ്ങളിൽ അസൂയയില്ല. മാത്രമല്ല അവന്റെ മനസ്സിൽ ആരോടാണോ അസൂയ തോന്നുന്നത് അവനോട് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും അവൻ പ്രവർത്തിക്കുന്നില്ല, നീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് അസൂയയുടെ ഏറ്റവും ചെറിയ രൂപമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ലാ യഖ്ലു ജസദു മിനൽ ഹസദ്, ഒരു ശരീരവും അസൂയയിൽ നിന്ന് മുക്തമല്ല. ഫല്ലഈമു യുബ്ദി, വൃത്തികെട്ട മനസ്സുള്ളവൻ അത് പുറത്തേക്ക് കാണിക്കും. വൽ കരീമു യുഖ്ഫി, മാന്യരായ ആളുകൾ അത് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കും. ഏതൊരാൾക്കും തന്റെ സഹോദരനും നന്മ ലഭിക്കുമ്പോൾ അതുപോലെ ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടായിരിക്കും. അത് ശരീരത്തിൽ നിന്ന് എടുത്തു കളയുക എന്നത് പ്രയാസമാണ്. അത് അസൂയയുടെ ഏറ്റവും ചെറിയ രൂപമാണ്. രണ്ടാമത്തെ അസൂയ അതിനേക്കാൾ കടുത്തതാണ്. അവന്റെ മനസ്സിൽ ആരോടാണോ അസൂയയുള്ളത് ആ വ്യക്തി, അയാൾക്ക് യാതൊരു നന്മയും കൂടുതലായി ലഭിക്കരുത് എന്ന് അവൻ ആഗ്രഹിക്കുന്നു. വല്ലതും പഠിച്ചിട്ടുള്ളവനാണെങ്കിൽ ഇനി അവന്റെ വിവരം വർദ്ധിക്കരുത് എന്നാണ് അവന്റെ മനസ്സിലുള്ളത്. അവന് സമ്പാദ്യമുണ്ടെങ്കിൽ ഇനി അവന്റെ സമ്പാദ്യം വർദ്ധിക്കരുത് എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അവന് ആളുകൾക്കിടയിൽ സ്ഥാനമുണ്ടെങ്കിൽ അത് ഇനി വർദ്ധിക്കരുത് എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അവന്റെ ഇപ്പോഴുള്ള അനുഗ്രഹം നശിച്ചു പോകണമെന്ന ആഗ്രഹം അവനില്ല, ഇനി വർദ്ധിക്കരുത്. അതോടൊപ്പം അവന് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ എത്തിപ്പെടാനും സാധിക്കണം. അസൂയയുടെ രണ്ടാമത്തെ പടി അത്. തന്റെ സഹോദരൻ അവനുള്ള നന്മ വർദ്ധിക്കാൻ പാടില്ല. ചില ആളുകളുടെ മനസ്സുകളിൽ തന്റെ സഹോദരന്റെ ദീനിയായ വർദ്ധനവ്, അവന് ദീനിലുള്ള നന്മകൾ വർദ്ധിക്കുന്നത് അവൻ ഇഷ്ടപ്പെടില്ല. ദീനിൽ അവൻ കൂടുതൽ നന്മകൾ ചെയ്യുന്നത്, കൂടുതൽ പ്രവർത്തനങ്ങളിൽ മുന്നേറുന്നത് അവന്റെ കൽബിന് പ്രയാസമുണ്ടാക്കും. കാരണം അവൻ ദീനിന്റെ ആളായ ആളുകൾക്കിടയിൽ അറിയപ്പെട്ടിട്ടുണ്ട്. ഇനി അവന്റെ സഹോദരൻ ആ സ്ഥാനത്തേക്ക് കയറി വരുമോ എന്ന് അവന് പ്രയാസമാണ്. അതുകൊണ്ട് തന്റെ സഹോദരൻ തന്നെക്കാൾ അള്ളാഹുവിനെ പേടിക്കുന്നവനായി മാറുന്നത് അവൻ ഇഷ്ടമില്ല. ഇപ്പോഴുള്ള അവസ്ഥയിലായിക്കോട്ടെ, ഇനിയും വർദ്ധിക്കരുത്. ഇത് അസൂയയുടെ രണ്ടാമത്തെ പടിയാണ്. മൂന്നാമത്തേത് ഏറ്റവും കടുത്ത രൂപമാണ്. അവൻ ആരോടാണോ അസൂയ വച്ചിരിക്കുന്നത് അവന്റെ അടുക്കലുള്ള നന്മകൾ തകർന്നു പോകണമെന്നാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. അവന്റെ മനസ്സ് അത്ര കടുത്ത മാലിന്യം നിറഞ്ഞുപോയതിനാൽ അവനുള്ളതുപോലെ തനിക്ക് കിട്ടിയില്ലെങ്കിലും അവനൊന്ന് തകർത്ത് കണ്ടാൽ മതി എന്ന ആഗ്രഹം. എന്തെല്ലാം നന്മകൾ അവന് എൽമുണ്ടെങ്കിൽ അത് നശിച്ചു പോകണം. അവന് വർദ്ധിക്കരുത് എന്നല്ല, മറിച്ച് അവന്റേത് നശിച്ചു പോകണം, അവന്റെ സമ്പാദ്യം തകരണം. അസൂയ എന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷ്മമായിരിക്കുന്ന കാര്യമാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ അസൂയക്കാരൻ ചിലപ്പോൾ ആരെയാണോ അസൂയ വെക്കുന്നത് അവനെക്കുറിച്ച് ധാരാളമായി പുകഴ്ത്തും, അവന്റെ നന്മകൾ ധാരാളമായി പറയും, അവന്റെ ഗീബത്തിൽ അവനെക്കുറിച്ച് എടുത്തു പറയും. പക്ഷെ അവന്റെ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ നന്മകൾ അവനിൽ നിന്ന് പോയി തീരാനുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് സഹോദര, നാം വളരെ സൂക്ഷിക്കേണ്ട രോഗങ്ങളിൽ പെട്ടതാണ് അസൂയ എന്നത്. അത് വളരെ സൂക്ഷ്മമായി ഹൃദയത്തിലേക്ക് അരിച്ചു കയറിയേക്കാവുന്ന അസുഖമാണ്. ഇവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. അറബിയിൽ അസൂയക്ക് ഹസദ് എന്നാണ് പറയുക. ഹസദ് എന്നതിനോട് അടുത്ത് നിൽക്കുന്ന അതിന് സമാനമായ മറ്റൊരു പദമാണ് ഖിബ്ത എന്നത്. എന്നാൽ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ സഹോദരന്റെ കയ്യിലുള്ള നന്മ അതുപോലെ നമുക്കും ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടായേക്കാം. അവന്റെ നന്മകൾ തകർന്നു പോകണമെന്ന ആഗ്രഹമില്ലാതെ അവന് നന്മകൾ വർദ്ധിക്കട്ടെ, എനിക്കും അതുപോലെയാകാൻ പറ്റിയിരുന്നെങ്കിൽ. ഈ ആഗ്രഹം ആക്ഷേപിക്കപ്പെട്ട അസൂയയല്ല. അല്ല, ഇത് ചില കാര്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹസദ ഇല്ലാ ഫിത്നതൈൻ, രണ്ട് കാര്യങ്ങളിൽ അസൂയ അനുവദനീയമാണ്. ഇവിടെ പറഞ്ഞ അസൂയ ഖിബ്തതാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്റെ സഹോദരന്റെ നന്മ അവന് അതുപോലെ ഉണ്ടാകട്ടെ, അവന് വർദ്ധിക്കട്ടെ, അവനെ പോലെ എനിക്കുമാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ആഗ്രഹം. റസൂലുള്ള പറഞ്ഞു, രണ്ട് കാര്യങ്ങളിൽ അത് അനുവദനീയമാണ്. ഒന്ന്, റജുലുൻ ആതാഹു അല്ലാഹു മാലൻ ഫസല്ലതഹു അലാ ഹലകതിഹി ഫിൽ ഹഖി, ഒരാൾക്ക് അള്ളാഹു സമ്പാദ്യം നൽകിയിട്ടുണ്ട്, അയാൾ ആ സമ്പാദ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആഗ്രഹം. രണ്ട്, വറജുലുൻ ആതാഹു അല്ലാഹു അൽഹിക്മ, അള്ളാഹു ഒരാൾക്ക് ഇൽമും അമലും നൽകിയിട്ടുണ്ട്, ദീനിൽ വിവരം നൽകിയിട്ടുണ്ട്, അതനുസരിച്ച് അയാൾ പ്രവർത്തിക്കുന്നുണ്ട്. ഫഹുവ യഖ്ളി ബിഹാ വയുഅല്ലിമുഹ, അവൻ അത് അനുസരിച്ച് വിധിക്കുകയും അത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ ഞാനുമായിരുന്നെങ്കിൽ എന്ന ആഗ്രഹം. ഈ രണ്ട് കാര്യങ്ങളിലുള്ള അസൂയ അനുവദനീയമാണ്. എന്നാൽ പലപ്പോഴും ദുനിയാവിന്റെ കാര്യങ്ങളിൽ ഇത്തരം ആഗ്രഹങ്ങൾ ഉണ്ടാവുക എന്നത് അതിന്റെ തുടക്കത്തിൽ അനുവദനീയമാണെങ്കിലും പലപ്പോഴും അത് അവസാനിക്കുക നഷ്ടത്തിലായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ രണ്ട് കാര്യങ്ങളിൽ അത് അനുവദനീയമാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ ഒരാൾക്ക് നല്ല കാറുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, അതുപോലെ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ, ആഖിറത്തിലേക്ക് നേട്ടത്തിനു വേണ്ടിയല്ല, മറിച്ച് അവനെ പോലെ എനിക്കുമാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ആഗ്രഹം, അതിലുള്ള മത്സരം, അത് പലപ്പോഴും ഒരാളെ തിന്മയിലേക്ക് എത്തിച്ചേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇദാ ഫുതിഹത അലൈക്കും ഫാരിസ് വറൂം അയ്യു ഖൗമിൻ അൻതും, നിങ്ങൾക്ക് പേർഷ്യയും റോമയും നിങ്ങളുടെ കീഴിൽ വന്നു കഴിഞ്ഞാൽ, അവ നിങ്ങൾ വിജയിച്ചടക്കിയാൽ നിങ്ങൾ എങ്ങനെയുള്ള സമുദായമായി മാറും? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അദ്ദേഹം പറഞ്ഞു, നഖൂലു കമാ അമറന അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതുപോലെ തന്നെ നമ്മൾ നിലകൊള്ളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ ഗൈറു ദാലിക്, അല്ല നിങ്ങൾ അതുപോലെ ആകാതിരിക്കുമോ? ثم تتحاسدون ثم تتدابرون ثم تتباغضون. ദുനിയാവ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിൽ മത്സരിക്കുകയും പിന്നെ അതിന്റെ പേരിൽ നിങ്ങൾ അസൂയ വെക്കുകയും പിന്നെ അതിന്റെ പേരിൽ നിങ്ങൾ പരസ്പരം അകന്നുപോവുകയും അങ്ങനെ നിങ്ങൾ ശത്രുക്കളായി മാറുകയും ചെയ്യുമോ? നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ തുടക്കത്തിൽ പറഞ്ഞത് തതനാഫസൂൻ, നിങ്ങൾ ആദ്യം ദുനിയാവിന്റെ പേരിൽ മത്സരിക്കും, പിന്നെ അത് അസൂയയിലേക്ക് എത്തിക്കും, പിന്നീട് അത് നിങ്ങൾ പരസ്പരം അകലുന്നതിലേക്ക് കാരണമാകും, പിന്നെ നിങ്ങൾ പരസ്പരം ശത്രുക്കളാകും. അതുകൊണ്ട് സഹോദര, ദുനിയാവിന്റെ കാര്യങ്ങളിൽ ഉള്ള മത്സരങ്ങൾ നാം ഉപേക്ഷിക്കുക. അത് മിക്ക സന്ദർഭങ്ങളിലും നമ്മെ അവസാനം എത്തിക്കുക നഷ്ടത്തിലേക്കായിരിക്കും. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളിൽ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും, നിങ്ങളെക്കാൾ മുകളിലുള്ളവരെ നിങ്ങൾ നോക്കരുത് ദുനിയാവിന്റെ കാര്യത്തിൽ. അതാണ് അള്ളാഹുവിന്റെ നിഅമത്തുകൾ നിസ്സാരമായി കാണാതിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും സഹായകമായിട്ടുള്ളത്. വല്ലാഹു സുബ്ഹാനഹു വതആല ഹുവ വലിയു തൗഫീഖ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അസൂയ എന്ന രോഗം ഏത് കാര്യത്തിലും പിടിപെടാവുന്നതാണ്. ദീനിന്റെ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലുമൊക്കെ അത് സംഭവിച്ചേക്കാം. ഒരാൾക്ക് തന്റെ സഹോദരനോട് അസൂയ അനുഭവപ്പെട്ടു തുടങ്ങുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ചില മാർഗങ്ങൾ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത് നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. ഒന്നാമത്തേത്, നിനക്കാരോടെങ്കിലും അസൂയ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നിന്റെ മനസ്സിനെ നീ പറഞ്ഞു പഠിപ്പിക്കുക, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖളാആണ്, അല്ലാഹു നൽകിയതാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്. അല്ലാഹുവിന്റെ തീരുമാനം അതിനോട് വെറുപ്പുണ്ടാകുക എന്നതൊരു മുസ്ലിമായ എനിക്ക് അനുവദനീയമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നത് വേർതിരിച്ചത് അതവർക്ക് പങ്കുവച്ച് നൽകിയത് നാമാണ്. വറഫഅനാ ബഅദഹും ഫൗക ബഅദിൻ ദറജാത്ത്, അവരിൽ ചിലർക്ക് നാം ചിലരെക്കാൾ സ്ഥാനം നൽകിയിട്ടുണ്ട്. ആ ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖളാഇനെ കുറിച്ച് നീ ആലോചിക്കുക. രണ്ടാമത്തെ കാര്യം, അസൂയ നിന്നെ എവിടെ എത്തിക്കുമെന്ന കാര്യം നീ ഓർക്കുക. അസൂയക്കാരൻ നേരത്തെ നാം പറഞ്ഞതുപോലെ സ്വന്തത്തെയാണ് ഉപദ്രവിക്കുന്നത്. അവന്റെ ശരീരം നശിക്കും, അവന്റെ ഹൃദയം സങ്കടത്തിൽ മുങ്ങിപ്പോകും. അവന് സ്വന്തം കാര്യത്തിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ അന്യന്റെ നാശത്തിന് പ്രവർത്തിക്കാനായിരിക്കും താല്പര്യമുണ്ടായിത്തീരുക. അതുകൊണ്ട് അസൂയ തുടക്കം കുറിക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ ഉടനെ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഇതൊരിക്കലും നിന്നെ നന്മയിൽ അവസാനിപ്പിക്കുകയില്ല, ഇത് നിന്റെ നാശവും കൊണ്ടേ പോവുകയുള്ളൂ. നിന്നെ നശിപ്പിക്കുന്ന കാര്യമാണിത് എന്ന കാര്യം നീ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ വലാ യഹീഖുൽ മക്റു സയ്യു ഇല്ലാ ബിഅഹ്ലി, മോശമായ തന്ത്രങ്ങൾ കുതന്ത്രങ്ങൾ അത് അതിന്റെ ആളുകളെ തന്നെയാണ് പിന്നീട് വരിഞ്ഞു മുറുക്കുക. അതെല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. അതുകൊണ്ട് അസൂയ നിനക്ക് എന്താണ് നൽകുക എന്നതിനെ കുറിച്ച് നീ ആലോചിക്കുക. മൂന്നാമത്തെ കാര്യം, അസൂയ എന്നത് ജനങ്ങളെ തന്റെ ചുറ്റിൽ നിന്നും അകറ്റിക്കളയുമെന്ന കാര്യം അവൻ എപ്പോഴും ഓർക്കുക. അത് അസൂയക്കാരന് ലഭിക്കുന്ന ഉഖൂബത്തുകളിൽ പെട്ടെന്ന് പ്രകടമായി കാണാവുന്ന കാര്യമാണ്. അവൻ ആരോടാണോ അസൂയ കാണിക്കുന്നത് അവന്റെ അടുക്കലേക്ക് ആളുകളുടെ ഇഷ്ടം വർദ്ധിക്കുന്നതും അസൂയക്കാരനിൽ നിന്ന് ആളുകൾ അകന്നുപോവുകയും അവനോട് ഉറപ്പ് കാണിക്കുകയും ചെയ്യുന്നത് അവന് കാണാൻ സാധിക്കും. ചിലപ്പോൾ അതിന് യാതൊരു കാരണവും കാണാൻ പറ്റില്ല. അവൻ എങ്ങനെയെല്ലാം ആളുകളെ തൃപ്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചാലും ആളുകൾക്ക് അവനിൽ ഉറപ്പുണ്ടായിരിക്കും. അസൂയ എന്നത് ഹൃദയത്തിൽ ഒരിക്കലും ഒളിച്ചു നിൽക്കുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് വഖദ് ബദതിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിഹിം, അവരുടെ നാവുകളിൽ നിന്ന് അവരുടെ വെറുപ്പിതാ പുറത്തു ചാടിയിരിക്കുന്നു. വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, അവരുടെ ഹൃദയങ്ങളിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്നത് അതിനേക്കാൾ വലുതാണ്. അപ്പൊ അവർ പോലും ഉദ്ദേശിക്കാതെ ചാടിയതാണത്. അസൂയക്കാരൻ തന്റെ അസൂയെ എത്രയൊക്കെ മറച്ചുപിടിക്കാൻ ശ്രമിച്ചാലും അത് പുറത്തേക്ക് ചാടും, അത് അവന്റെ നാവിൽ നിന്ന് പുറത്തേക്കെത്തും, അത് ആളുകളിൽ അവനെ കുറിച്ചുള്ള ധാരണയില്ലാതെയാക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അസൂയയെ നശിപ്പിക്കാനുള്ള മരുന്നുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്ന്, അസൂയ എന്താണോ നിന്നോട് കൽപ്പിക്കുന്നത് അതിനു വിരുദ്ധമായത് നീ പ്രവർത്തിക്കുക. നിന്റെ സഹോദരൻ, അവനോട് നിനക്ക് അസൂയയുണ്ട്, അവനെ കുറിച്ച് മോശം പറയാനാണ് നിന്റെ കൽബ് നിന്നെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ നീ നിന്റെ നാവിനെ പ്രയാസപ്പെടുത്തുകയും അതിനെക്കൊണ്ട് അവനെ കുറിച്ച് നല്ലത് പറയിപ്പിക്കുകയും ചെയ്യുക. നിനക്കിഷ്ടമില്ലെങ്കിലും പറയിപ്പിക്കുക. അത് പിന്നീട് നിന്റെ കൽബിലെ ഹസദിനെ, അസൂയയെ നശിപ്പിച്ചു കളയും. നിന്റെ അസൂയ നിന്നോട് കൽപ്പിക്കുന്നത് അവനെ ഉപദ്രവിക്കണമെന്നാണെങ്കിൽ നീ അവനോട് നല്ലത് ചെയ്യുക. നിന്റെ അസൂയ നിന്നോട് പറയുന്നത് അവന്റെ മുന്നിൽ കിബുറ് കാണിക്കാനാണെങ്കിൽ നീ അവന്റെ മുന്നിൽ പോയി വിനയം കാണിക്കുക. എന്താണോ നിന്നോട് നിന്റെ അസൂയ പറയുന്നത് അതിന് നേർ വിപരീതമായത് പ്രവർത്തിക്കുക. ചില ആളുകൾ പറഞ്ഞേക്കാം ഇത് പ്രയാസമുള്ള കാര്യമാണ്, നിനക്ക് ആ പ്രയാസം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നീ ചിന്തിക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് എത്ര നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്, പക്ഷെ നീ എത്ര തവണ അല്ലാഹുവിനോട് തെറ്റുകൾ ചെയ്തു, അല്ലാഹുവിനോട് എത്ര എത്ര കാര്യങ്ങളിൽ നീ കുറവ് വരുത്തി, എന്നിട്ടും അല്ലാഹു നിനക്ക് നന്മകൾ നൽകുന്നു. അതുപോലെ അത് അല്ലാഹു നിനക്ക് തുടർന്നും നൽകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിനോട് നീ ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു നിനക്ക് പുറത്തു നൽകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ സഹോദരങ്ങളോട് നീ അപ്രകാരമായിരിക്കുക. അസൂയയെ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. എന്താണോ അസൂയ നിന്നോട് കൽപ്പിക്കുന്നത് അതിനു വിരുദ്ധമായത് നീ പ്രവർത്തിക്കുക. അഞ്ചാമത്തെ കാര്യം, അസൂയ എന്നത് ഹൃദയത്തിലെ ഷഹവത്തുകളിൽ പെട്ടതാണ്. ഹൃദയത്തിന് ധാരാളം ആഗ്രഹങ്ങളുണ്ട്, അതിൽപ്പെട്ടതാണ് മറ്റുള്ളവരുടെ മേൽ ഉയർച്ചയും ഔന്നത്യവും ആഗ്രഹിക്കുക എന്നത്. ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ അത് ഹലാലായ മാർഗങ്ങളിൽ തീർക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വഴി നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഏത് ആഗ്രഹമാണെങ്കിലും, നമ്മുടെ ശരീരത്തിലെ ഏത് അവയവങ്ങളുടെ ആഗ്രഹങ്ങളാകട്ടെ, അത് നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് വഴി നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ആളുകളുടെ മേൽ ഉയരണമെന്ന ആഗ്രഹം. ആ ആഗ്രഹം അല്ലാഹുവിന്റെ ശത്രുക്കളുടെ കാര്യത്തിൽ നിനക്ക് നിർവഹിക്കാം. മറ്റുള്ളവരുടെ മേൽ ഔന്നിത്യം കാണിക്കണമെന്നത്, അത് അല്ലാഹുവിന്റെ ശത്രുക്കളുടെ കാര്യത്തിൽ നിനക്ക് നിർവഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യുദ്ധത്തിനിടയിൽ ഒരു സഹാബി കിബറിന്റെ നടത്തം നടക്കുന്നത് കണ്ടു, അഹങ്കാരത്തിന്റെ നടത്തം, കുറച്ച് പൊങ്ങച്ചം കാണിക്കുന്ന രൂപത്തിലുള്ള നടത്തം നടക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ലമശ്യതുൻ യുബ്ഗിദുഹ അല്ലാഹ്, ഈ നടത്തം അല്ലാഹുവിന് ദേഷ്യമുണ്ടാക്കുന്ന നടത്തമാണ്. ഇല്ലാ ഫി ഹാദൽ മൗത്തൻ, ഈ സന്ദർഭത്തിലൊഴികെ. ഇപ്പോൾ അത് അനുവദനീയമാണ്, കാരണം അല്ലാഹുവിന്റെ ശത്രുക്കൾക്കെതിരെയാണത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശത്രുക്കൾക്കെതിരെ ഈ പറഞ്ഞ വികാരങ്ങൾ നിനക്ക് ഉപയോഗപ്പെടുത്താം. നിന്റെ ഹൃദയത്തിന്റെ ആ ഷഹവത്ത്, നിന്റെ ഹൃദയത്തിന് നീ നൽകേണ്ട ആ പങ്ക് അല്ലാഹുവിന്റെ ശത്രുക്കളുടെ കാര്യത്തിൽ നീ നിർവഹിക്കുക. ഇത് സഹോദര നിന്നെ സഹായിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ഇതല്ലാതെയും അല്ലാഹുവിനുള്ള ദിക്ർ വർദ്ധിപ്പിക്കുക, അല്ലാഹുവിനുള്ള ശുക്ർ വർദ്ധിപ്പിക്കുക, നിന്റെ സഹോദരനു വേണ്ടി ഗൈബത്തിൽ അവനില്ലാത്ത സന്ദർഭത്തിൽ അവനു വേണ്ടി പ്രാർത്ഥിക്കുക, ഇതൊക്കെ അസൂയയെ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ മോശം സ്വഭാവങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുകയും എല്ലാ നന്മകളിലേക്കും നമ്മെ നടത്തുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഹദിനാ ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത. اللهم انا نعوذ بك من سيء الاخلاق. اللهم انا نسالك من الخير كله عاجله واجله ما علمنا منه وما لم نعلم. اللهم انا نعوذ بك من الشر كله عاجله واجله ما علمنا منه وما لم نعلم. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين. وآخر دعوانا أن الحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه وسلم.